പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ചു, എന്റെ വഴികളെ അറിവാനിച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ ഉനയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചോഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടുതീർക്കുന്നവനെന്നും കുടിയിരിപ്പാന്റെ കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കിയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോവിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കി മാറാക്കിയത്. നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലി മുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും. പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിനെ കൊള്ളുകയില്ല. അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ. സാഹസകർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു. കുറ്റമില്ലാത്ത രക്തം ചിന്തുവാൻ അവർ ബദ്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരിത്തിനും സമാധാനം അറിയുകയില്ല. അതുകൊണ്ട് ന്യായം ഞങ്ങളോടകന്ന് ദൂരമായിരിക്കുന്നു. നീതി ഞങ്ങളോടെ എത്തിക്കൊള്ളുന്നതുമില്ല. ഞങ്ങൾ പ്രകാശത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ ഇരുട്ട്. വെളിച്ചത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്ധകാരത്തിൽ ഞങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കുരുടന്മാരെ പോലെ ചുവർ തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. സന്ധ്യാസമയത്ത് എന്ന പോലെ ഞങ്ങൾ മധ്യാഹ്നത്തിൽ ഇടറുന്നു. ആരോഗ്യമുള്ളവരുടെ മധ്യേ ഞങ്ങൾ മരിച്ചവരെ പോലെയാകുന്നു. ഞങ്ങളെല്ലാവരും കരടികളെ പോലെ അലറുന്നു. പ്രാവുകളെ പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ നിന്ന് ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം ഭീതിയിൽ ഇടറുന്നു. നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല. സത്യം കാണാതെയായി ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ്മ നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷവരുത്തി, അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലക്കോരിക തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ എടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. അവരുടെ ക്രിയകൾക്ക് തക്കവണ്ണം അവൻ പകരം ചെയ്യും. തന്റെ വൈരികൾക്ക് ക്രോധവും തന്റെ ശത്രുക്കൾക്ക് പ്രതികാരവും തന്നെ. ദ്വീപുവാസികളോട് അവൻ പ്രതിക്രിയ ചെയ്യും. അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നത് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. ജാതിയുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശെബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരിക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെ നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവറാർ. ദൂരത്തു നിന്നെ നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ ഹോവയുടെ നാമത്തിനും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുകൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനും കൊണ്ടുവരേണ്ടതിന് ദ്വീപുവാസികളും തർശീഷ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. അന്യജാതിക്കാർ നിന്റെ മതിലുകളെ പണിയും. അവരുടെ രാജാക്കന്മാർ നിനക്ക് ശുശ്രൂഷ ചെയ്യും. എന്റെ ക്രോധത്തിൽ ഞാൻ നിന്നെ അടിച്ചു എങ്കിലും എന്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നും. ജാതികളുടെ സമ്പത്തിനെയും യാത്രാസംഘത്തിൽ അവരുടെ രാജാക്കന്മാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടതിന് നിന്റെ വാതിലുകൾ രാവും പകലും അടയ്ക്കപ്പെടാതെ എല്ലായ്പ്പോഴും തുറന്നിരിക്കും. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ ജാതികൾക്ക് ജാതികളശേഷൂന്യമായി പോകും. എന്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാനായി ലെബാനോന്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ ഞാൻ നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എന്റെ പാദസ്ഥാനമെന്ന സ്ഥാനത്തെ മഹത്വീകരിക്കും. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൾ വണങ്ങിക്കൊണ്ടുവരും. നിന്നെ നിന്ദിച്ചവരൊക്കെ നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും. അവർ നിന്നെ ഹോവയുടെ നഗരമെന്നും ഇസ്രായേലിൻ പരിശുദ്ധന്റെ സിയോനെന്നും വിളിക്കും. ആരും കടന്നു പോകാതുണ നീ നിർജ്ജനവും ദ്വേഷവിഷയവും ആയിരുന്നതിന് പകരം ഞാൻ നിന്നെ നിത്യമാഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവും ആക്കി തീർക്കും. നീ ജാതിയുടെ പാൽ കുടിക്കും, രാജാക്കന്മാരുടെ മുല കുടിക്കും. യഹോവയായ ഞാൻ നിന്റെ രക്ഷകനെന്നും യാക്കോബിന്റെ വല്ലഭൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്നും നീ അറിയും. ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരുമാക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവെട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകും. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ ജനമൊക്കെ നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് എന്റെ നടുതലയുടെ മുളയും എന്റെ കൈകളുടെ പ്രവൃത്തിയുമായിട്ട് അവർ ദേശത്തെ സദാകാലത്തേക്ക് കൈവശമാക്കും. കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവനെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും, പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും, തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് നിങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരുമായിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതിയുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾ ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്തു. അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും അറിയും. അവരെ കാണുന്നവർക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച് വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകലജാതികളെയും കാൺകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കില്ല. യെരുശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയും ആയിരിക്കും. നിന്നെ ഇനി അസൂബ അത്യക്ത എന്ന് വിളിക്കയില്ല. നിന്റെ ദേശത്തെ ശമാമ ശൂന്യമെന്ന് പറയുകയില്ല. നിനക്ക് ഹെഫ്സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല വിവാഹസ്ഥ എന്നും പേറാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരുശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരുശലേമിനെ ദാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളം അവനെ സ്വസ്ഥത കൊടുക്കുകയും വരുത്. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയും ഇല്ല. എന്നേ ഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങൾ വെച്ച് അത് പാനം ചെയ്യും. കടപ്പേൻ, വാതിലുകളിലേക്ക് ഓടി കടപ്പേൻ, ജനത്തിന് വഴിയൊരുക്കുവീൻ, നികത്തുവീൻ, പെരുവഴി നികത്തുവീൻ, കല്ലുപെറുക്കി കളയുവീൻ, ജാതികൾക്കായിട്ട് ഒരു കൊടി ഉയർത്തുവീൻ. ഇതാ നിന്റെ രക്ഷ വരുന്നു. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് എന്ന് സിയോൻ പുത്രിയോട് പറവീൻ. എന്നിങ്ങനെ യഹോവ ഭൂമിയുടെ അറുതിയോളം ഘോഷിപ്പിച്ചിരിക്കുന്നു. അവർ അവരെ വിശുദ്ധ ജനമെന്നും യഹോവയുടെ വിമുക്തന്മാരെന്നും വിളിക്കും. നിനക്കോ അന്വേഷിക്കപ്പെട്ടവളെന്നും ഉപേക്ഷിക്കപ്പെടാത്ത നഗരമെന്നും പേറാകും. ബാരക്കിമോർ 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ വ്യവസ്ഥ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ കൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ട എന്നെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിനെ എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീയോട് ചാസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാകാൻ നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണോ ബാധിക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോസ്വസിലാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പന്നിവാറുന്ന ഈ പ്രഭാതം നാം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ഒരേ ആത്മാവോടുകൂടി ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുവാൻ ദൈവം നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒരുക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയതും വണ്ണം പലപ്പോഴും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും അറിവോ കഴിവോ നമുക്കില്ല. സന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങേക്ക് ഇമ്പമായ വിധത്തിൽ, അങ്ങേക്ക് ഹിതകരമായ വിധത്തിൽ നിന്നെ ആരാധിപ്പാനും നമസ്കരിക്കുവാനും ഞങ്ങളുടെ മനസ്സുകളെ ഒരുക്കണമേ. സ്തുതിയർപ്പിക്കത്തക്കവണ്ണം കുറവുള്ള ഹൃദയമാണെങ്കിലും ഞങ്ങളുടെ മാലിന്യങ്ങളെ നീക്കി മുമ്പാകെ അർപ്പിക്കുന്ന അപേക്ഷകളും സ്തോത്രങ്ങളും മാലാഖമാരുടെ കീർത്തനങ്ങളെ പോലെ ആയിത്തീരുവാൻ അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ എന്നുള്ള ഒരു താഴ്മയും വിനയത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഭാഗമാകാം. ഈ ശുശ്രൂഷ അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ ആരാധീര വൈദിക ശ്രേഷ്ഠയും, പ്രത്യേകിച്ച് ഇന്ന് മാമനച്ചന് സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല, അച്ഛൻ അത്യാവശ്യമായിട്ട് മറ്റൊരിടത്ത് പോകേണ്ടി വന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വരഗിരിസച്ചൻ ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും അതുപോലെ തന്നെ അരമനയിൽ ഇരുന്നു കൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനത്തിന് ധ്യാന നേതൃത്വം നൽകുന്നത് സാധാരണ നമ്മളെല്ലാ ശുശ്രൂഷകളിലും വൈദികരാണെന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ വിരളമായിട്ട് അവൈദികരായിട്ടുള്ള ആളുകളും അവരുടെ അവരാരാണെന്ന് മനസ്സിലാക്കി ഈ ഒരു ശുശ്രൂഷയ്ക്ക് നിയോഗിതാണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത്. പ്രിയപ്പെട്ട വി ജെ ജോസഫ് അങ്കിളിനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് പള്ളിയിൽ കൂടിയിരിക്കുന്ന ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും ദൈവമേ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്ത് അതിൽ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ സംസാരിക്കാൻ ചുമതലപ്പെട്ടവരൊഴികെ ബാക്കിയുള്ള ആളുകളൊക്കെയും ഈ ഫോൺ മ്യൂട്ട് ചെയ്തുകൊണ്ട് സംബന്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന വളരെ ശബ്ദങ്ങൾ ഇതിന് അലോസരമാകും. അത് അരോചകമായിട്ട് അത് കേൾക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്കും അല്ലെ മറ്റ് ഇത് നേതൃത്വം നൽകുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ദയവായിട്ട് വിനയത്തോടെ അപേക്ഷിക്കുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ അത് മ്യൂട്ട് ചെയ്ത് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുക. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുന്നതായിരിക്കും. പി സി വർഗീസച്ചൻ അവിടെ പാട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അച്ഛാ?
114 അച്ഛാ.
ഓക്കെ, സുവിശേഷ ഗീതങ്ങളിലെ 114-ാമത്തെ ഗീതം.
പാതിരിൽ പാർക്കും നാദവനൻ പാലം അവർ ഗീതം വിത്രാം നാൾതോറും അവർ ോ
ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദേവൻ നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി.
ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നോനും ഒരുപാടിക്കുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, നമ്മളെല്ലാവരുടെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണമേ. ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ.
നിന്റെ
തിരുനാമം പരിശുദ്ധമാവപ്പെടണമേ, നിന്റെ രാജ്യം അറിയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പുഞ്ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചോളണം. വാഴ്ത്തപ്പെട്ടവളാകുന്നു, എന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ പ്രാദേശികം വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുഭമോനിയും മുത്തമറിയമേ തമ്പുരാൻ അമ്മേ, ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം ബ്രാൻഡ് അപേക്ഷിച്ചോളണമേ. ആമീൻ.
ദൈവമേ നീ എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നോയമ്പ് നമസ്കാരം ശുശ്രൂഷയും ആവലാതിമോടൊന്നും കൈക്കൊണ്ട് ഞങ്ങൾ ചെയ്യണമേ. അറിവോടുകൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിട്ടുള്ള സ്ഥല കുറ്റങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതായ വിചാരത്തോടും വചനത്തോടും പ്രവൃത്തിയോടും കൂടെ ഞങ്ങളുടെ ആഷ്കാലം എല്ലാം കഴിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദുഷ്ടവിശാസികളുടെ പരീക്ഷകളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നതായ സകല രോഗങ്ങളിൽ നിന്നും ഉന്നതരമായ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തിന് മുട്ടുവരാത്തക്കതായ ദാരിദ്ര്യത്തിൽ നിന്നും രഹസ്യവും പരസ്യവുമായുള്ള സകല ശത്രുക്കളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെയും വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും സകല കുറ്റങ്ങളും പാപങ്ങളും അവിടെ ഒന്ന് ക്ഷമിക്കണമേ. ദുഷ്ടന്മാർക്കും മത്സരക്കാർക്കും ഒരുക്കിയിരിക്കുന്നതായ അഗ്നിനേരം നേടുവാൻ നീ ഞങ്ങളെ കൈവിടരുത്. പിന്നെയോ നിന്റെ ഇഷ്ടന്മാരായ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പ. ഞങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് യോഗ്യരാക്കി തീർക്കണമേ. ദൈവമാതാവായ വിശ്വകന്യ മറിയാമേ, നിന്നിലും സകല പരിശുദ്ധന്മാരിലും നിങ്ങളിലും പരിശുദ്ധ മാലാഖമാരെ നിങ്ങളിലും ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായം കോട്ടയായിരിക്കണമേ. ഓശോബകുല സുബാൻ ലവോൽ മീൻ
പറയ്ക്കുമോർ. പിതൃവത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹിതരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തിലും ദൈവാശ്രയ ബോധത്തിലും ഇതിൽ ഭാഗമാകുവാൻ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ദൈവഹുമ്പാ നമുക്ക് പ്രാർത്ഥിക്കാം. മുമ്പാകെ അർപ്പിക്കുന്ന നമ്മുടെ അപേക്ഷകൾ കേൾക്കപ്പെടുവാനും നാം ശ്രവിക്കുന്ന തിരുവചനം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുവാനും തമ്പുരാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ആ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഇന്ന് സമൂഹത്തിലേക്ക് കണ്ണുകൾ പതിക്കുമ്പോൾ ഇന്ന് ലോകത്തിന് ഒരു ക്രൂരതയുടെ ഗന്ധമാണ്. ഗന്ധം എന്ന് പറയാനൊക്കെ അത് ദുർഗന്ധമാണ്. സ്നേഹത്തിന് ആഴമില്ലാത്ത, ഒരുപക്ഷെ ഈ സ്നേഹത്തിനൊക്കെ നമ്മൾ അതിന് ഉദാഹരണമായിട്ട് സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തിഭാവമായിട്ട് പലപ്പോഴും നമ്മൾ എടുക്കാറുള്ളത് ഒരു അമ്മയുടെ സ്നേഹമാണ്. പക്ഷെ ഇന്ന് അമ്മയുടെ സ്നേഹത്തിന് പോലും ക്ഷതമേക്കുന്ന, ഭംഗം വരുന്ന ഒരു ഭയാനകമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഞാൻ പറയാനായിട്ട് കാരണം ഈ രണ്ടു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തില സ്വന്തം അമ്മ കാമുകനുമായി ഓടി ജീവിക്കേണ്ടതിന് ഒരു വയസ്സുള്ള മകനെ വളരെ പരുക്ക കല്ലുകളിലേക്ക് വലിച്ചെറിഞ്ഞ്, ഒന്നല്ല രണ്ട് പ്രാവശ്യം വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ വെമ്പിയ ഉള്ള ഒരു സ്ത്രീയുടെ ക്രൂരകൃത്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട ഈ ദിനങ്ങളിൽ രണ്ടു ദിവസമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ ഒരു പക്ഷെ ഈ കേൾക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതീക്ഷ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ മാറി സ്വസ്ഥത, സമാധാനവും. എനിക്ക് തോന്നുന്നു അതിനേക്കാൾക്ക് ഉപരിയായി നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ക്രൂരതകളെ ലാളിക്കാത്ത, തിന്മയെ മോഹിക്കാത്ത ഒരു ജീവിതം, ഒരു വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാകട്ടെ നമ്മുടെ ഈ പ്രാർത്ഥനകൾ നമുക്ക് പ്രാധാന്യത്തോടെ കാണപ്പെടേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ സഭാ ജീവിതത്തിന്റെ ഏറ്റവും നമുക്ക് തിളക്കമാറുന്ന, നമ്മുടെ ജീവിതത്തിന് മാറ്റൊരുക്കുന്ന ഒരു ദിനങ്ങളിലേക്ക് നമ്മളെ സഭ കൊണ്ടെത്തിക്കുക. പരിശുദ്ധമായ നോമ്പ് നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഞായറാഴ്ച മുതൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ. ഒരുപക്ഷെ അർത്ഥതലത്തിൽ നോമ്പ് നോക്കുന്ന വിശ്വാസികളെ അവരുടെ ജീവിതത്തിന് വിശ്വാസത്തിന്റെ മൂല്യമുണ്ടെന്നും ദൈവം ഏൽപ്പിച്ച ഈ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ഒക്കെ നമ്മൾ ആഴത്തിൽ തിരിച്ചറിയുന്നത് നോമ്പ് അനുഷ്ഠിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ കൂടി നോമ്പിന്റെ പ്രാധാന്യവും അത് അനുഭവിച്ചത് അവരാസ്വദിക്കുകയായിരുന്നു. നമ്മളൊക്കെ നോമ്പ് ഇതെങ്ങനെ നോക്കണം, ഇതെങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ വീക്ഷിക്കുന്നതെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധ നോമ്പിനെ ആസ്വദിക്കുകയായിരുന്നു. കാരണം നോമ്പ് നോക്കുമ്പോൾ അവർ ദൈവത്തോട് കൂടെയായിരുന്നു. ആ ദൈവത്തിന്റെ കൂടെയുള്ള വാസം അവർ ഹൃദയത്തിൽ ശരിക്കും സന്തോഷത്തോടെ അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് സഭകളൊക്കെ വർഷത്തിൽ 5 പ്രധാനപ്പെട്ട നോമ്പുകളും ആ നോമ്പുകളൊക്കെ എത്രയും ശ്രദ്ധയോടെ നോക്കാൻ വിശ്വാസികളെ പരിശീലിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഒക്കെ. കാരണം അതിന്റെ ആഴമുണ്ടെന്നും അതിനർത്ഥമുണ്ടെന്നും അതിനൊരു സൗരഭ്യമുണ്ടെന്നും അതിനൊരു നിറമുണ്ടെന്നും പൂർണ്ണതയിൽ രുചിച്ചറിഞ്ഞ് അനുഭവിച്ച പിതാക്കന്മാരാണ് ഇന്ന് തലമുറകൾക്ക് അത് കൈമാറിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധയോടെ അതിനെ കൈക്കൊള്ളുന്നുണ്ട്, എത്രമാത്രം കാണുന്നുണ്ട്. ആ ശ്രദ്ധയോടെ കാണുന്നവരുടെയൊക്കെ ജീവിതത്തിൽ നോമ്പ് രൂപപ്പെടുത്തി തരുന്ന നന്മ വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും നമ്മുടെ ജീവിതത്തിലെ രോഗം മാറാനും വ്യക്തി ജീവിതത്തിലെ സൗഭാഗ്യം നേടാനും ഒന്നുമല്ല. ഇന്ന് ക്രൂരതയുടെ ഭാവം ലോകത്തിൽ നടമാടുമ്പോൾ ആ ക്രൂരതയുടെ ഒരു ഭാഗം ഞാനും നിങ്ങളുമായി തീരാതെ ഏറ്റവും വിനയമുള്ളവരും നല്ല ക്രിസ്തുവിന്റെ മുഖം പോലെ നിറമുള്ളവരും എളിമയുള്ളവരുമായിട്ടൊക്കെ നമ്മൾ രൂപപ്പെടണം. അതിനുവേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ നോമ്പ് നോക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാർ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. കാരണം ഈ ലോകം സമ്മാനിക്കുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന തലങ്ങളിലേക്ക് നമ്മളെ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ദൈവത്തിൽ നമ്മളെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അകത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയോട് ചേർന്ന് അങ്ങയോട് അടുത്ത് ജീവിക്കാൻ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ ഗന്ധം അനുഭവിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ മുട്ടപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച 23-ാം തീയതി മലങ്കര സഭയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ്. കാരണം ഈ മലങ്കര സഭയെ അതിന്റെ തനിമയിലും അതിന്റെ വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കാൻ ദൈവം ഈ സഭയ്ക്ക് ദാനമായിട്ട് തന്ന ഒരു ശ്രേഷ്ഠ പിതാവിന്റെ ഓർമ്മയാണ് വട്ടശ്ശേരി തിരുമേനിയുടെ, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ. ഒരിക്കലും വിസ്മരിക്ക, ഈ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പിതാവാണ്. കാരണം ഈ സഭ മർത്തോമാസ്ലീഹയിൽ സ്ഥാപിതമായ ഈ സഭ, ആ മർത്തോമാസ്ലീഹ എന്നുള്ള പേര് പോലും എടുത്തു കളഞ്ഞുകൊണ്ട് ഇതിനെ ഇതിനെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇത് മർത്തോമാസ്ലീഹാൽ സ്ഥാപിച്ചതാണ്, ക്രിസ്തുവിന്റെ ശിക്ഷ സ്ഥാപിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഈ സഭ നിലനിൽക്കണം എന്ന് ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ട് ആ സഭയെ നയിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ച പട്ടത്തിരി തിരുമേനി. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ത്യാഗവും അദ്ദേഹത്തിന്റെ ഈ സഭയോടുള്ള പരിപൂർണമായ സമർപ്പണമാണ് വാസ്തവത്തില് ഇന്ന് ഈ സഭയ്ക്ക് ക്ഷതമേൽക്കാതെ ലോകത്തിന്റെ മുമ്പിൽ മൃഗയിൽ അതിന്റെ നന്മയിൽ അതിന്റെ തനിമയിൽ നിലനിൽക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. നമുക്കറിയാം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ മൊത്തമുള്ള സഭകളിലാണെങ്കിലും ഇതുപോലെ പ്രാദേശിക സഭകളാണെങ്കിലും അവിടെ എവിടെയെങ്കിലും സഭയ്ക്ക് ഒരു ക്ഷതം സംഭവിക്കുന്നു എന്ന് ഉയരങ്ങളിൽ ദൈവത്തിന് തോന്നുമ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ചില മനുഷ്യരേക്ക് ലോകത്തിലേക്കയക്കെ തീർച്ചയായിട്ടും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ശിഥിലീകരിക്കാതിരിക്കുവാനായിട്ട് ദൈവം അയച്ച ഒരു ശ്രേഷ്ഠ പിതാവ് തന്നെയാണ് പട്ടശ്ശേരി തിരുമേനി. അതുകൊണ്ട് ഈ സഭ ഇന്ന് അതിന്റെ നന്മയിലും തനിമയിലും അതിന്റെ സ്വത്വം അനുഭവിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുന്നു. കാരണം ഇത്രമാത്രം ഈ അദ്ദേഹം ഒരു ഭരണഘടന ഉണ്ടാക്കി സഭയെ സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അദ്ദേഹം എഴുതിയ ലേഖനങ്ങളും വിശ്വാസികൾ വിശ്വാസം നിലനിൽക്കുവാൻ തക്കവണ്ണം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്ത പ്രാർത്ഥനകളും ആത്മീയ ജീവിതത്തെ നല്ല കരുത്ത് ആർജിക്കത്തക്കവണ്ണം വിശ്വാസികൾ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അദ്ദേഹം എഴുതിയ പ്രാർത്ഥനകളൊക്കെ ഒരു പക്ഷേ വട്ടശ്ശേരി തിരുമേനിയുടെ മതോപദേശ സാരം എന്ന് പറയുന്ന ഗ്രന്ഥമൊക്കെ വളരെ ആത്മീയ ജീവിതത്തെ സ്പർശിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരാണ് നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് ഗണ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത്. ആ പിതാവിനെ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനിയെ പരുമല തിരുമേനിയെ പോലെ വിശുദ്ധനായ ഒരു പിതാവാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും രൂക്ഷമായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വിശുദ്ധി അനേകർക്ക് അത് മനസ്സിലാകാതെ പോയി എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാവുകയും സഭ ഏറ്റവും പ്രാധാന്യത്തോടെ മഹാപരിശുദ്ധനെ സ്നേഹിക്കുകയും മധ്യസ്ഥല അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ പിതാവിന്റെ പ്രാർത്ഥന സഭയ്ക്ക് കാവലാകട്ടെ കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം പരിശുദ്ധൻ നോമ്പ് നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്കൊരു പതിവുണ്ട്, നമ്മുടെയൊക്കെ അമ്മച്ചിമാര് അമ്മമാര് അതുവരെ കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഇറച്ചി നോൺ വെജ് അല്ലെങ്കിൽ മീനോ ഇറച്ചിയൊക്കെ കഴിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ചാരമിട്ട് കഴുകി കമത്തി വെച്ച് അവരുടെ ആ നോമ്പ് കാലഘട്ടങ്ങളിലേക്കാണ് ഒരുക്കുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നോമ്പ് എങ്ങനെ നോക്കുന്നുവോ അതുപോലെ തന്നെയാണ് അത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ അവരുടെ മനസ്സും, കാരണം മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ഞാൻ നോമ്പാണ്, അതിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോവാണ്, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ നോമ്പിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് അവർ ആ നോമ്പിനെ സ്വീകരിച്ചത്. അവരൊക്കെ പഠിപ്പിച്ച ആ നന്മ അവർ പ്രതിബന്ധങ്ങളുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ആ പ്രതിബന്ധങ്ങളൊക്കെ മറന്നുകൊണ്ട് അവരുടെ ഉള്ളിൽ സന്തോഷവും ആഹ്ലാദവും ഉണ്ടായത് ആ വിശുദ്ധമായ നോമ്പിനെ ശ്രദ്ധയോടെ കൂടി ഇവർ പരിശീലിപ്പിച്ചതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു കാഴ്ചപ്പാടിൽ വളരണമേ എന്ന് വളരെ വിനയത്തോടെ നിങ്ങളോടെല്ലാവരും ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധമായ നോമ്പിന് വേണ്ടി ഉള്ള ഒരുക്കത്തിന് വേണ്ടി ഈ സമയത്ത് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ ജോസഫ് എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു പക്ഷെ പലർക്കുമൊക്കെ അറിയാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് മലങ്കര സഭയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കുംഭവൺ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട ബി ജെ ജോസഫ് അച്ഛൻ, ഒരു പക്ഷെ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ വന്നിയ അച്ഛനെ അറിയാം. അദ്ദേഹം തുമ്പോൺ ഭദ്രാസനത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊക്കെ ഇരിക്കുകയും പ്രാർത്ഥനയ്ക്കും ഭക്തിക്കും ഒക്കെ വളരെ ഗൗരവമായ തലത്തിൽ ഒരു ആഴവും അടിസ്ഥാനവും ഒക്കെ ഇട്ട പിതാക്കന്മാരാണ്. ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ കാണുന്ന ഒരു പിതാവാണ് പന്നി ബി ജെ ജോസഫ് അച്ഛൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രായമായി ഇരിക്കുന്ന അവസരത്തിൽ വെച്ചുച്ചിറ മോഴ്സി ഹോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപപ്പെടുത്തുകയും വഴിയിൽ കിടക്കുന്ന വൃദ്ധനും അവശരുമായ ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരിട്ട് ഒന്നൊന്നര വർഷം കൂടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയ വ്യക്തിയോടാണ് എനിക്ക്. അങ്ങനെ നന്മ ചെയ്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് ബി ജെ ജോസഫ് അച്ഛൻ. അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട അതേ പേരുള്ള ബി ജെ ജോസഫ്. അദ്ദേഹം ഡാലസില് അദ്ദേഹത്തിന്റെ മകനും മകളും അവിടെ താമസിക്കുന്നു. അവരോടൊപ്പം ഒരു വിശ്വത്തിന് വേണ്ടി ഇവിടെ കടന്നു വന്നതാണ്. പലപ്പോഴും ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സഭയോടുള്ള വീക്ഷണവും അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹവും അദ്ദേഹത്തിന്റെ ആ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ആഴമായ സമർപ്പണമൊക്കെ ആ വാക്കുകളിൽ കൂടി എനിക്ക് അനുഭവിച്ചറിയാൻ ഇടയായത് കൊണ്ടുകൂടിയാണ് ഈ ദിനം അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ഞാൻ പ്രത്യേകിച്ച് നിയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ വൈദികർ മാത്രമാണ് കൂടുതലും ഈ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗിക്കപ്പെടുന്നത്. ആരെങ്കിലും പ്രത്യേകതയായിട്ട് തോന്നുന്ന ആളുകളെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് മെസ്സേജ് നൽകുവാൻ തക്കവണ്ണം ക്ഷണിക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകത തോന്നിയ ഒരു വ്യക്തിത്വമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരില് പന്നിയ വി ജെ ജോസഫ് അംഗളിനെ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം വന്യ വി ജെ ജോസഫ് അംഗള് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിൽ നമുക്ക് പരിചയമുള്ള ഈ ഒരു ഗീതം അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന പോലെ എന്നുള്ള ഗീതം നമുക്ക് എല്ലാവരും അത് കേട്ട് ധ്യാനിച്ചാൽ മതി. ബലഹീനനാ ഞാനത് പാടിക്കോളാം. എല്ലാവരും ആ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന പോലെ വിശുദ്ധരിൽ നടുവിൽ കാണുന്ന അതിശ്രേഷ്ഠനാണ് യേശുവിനെ.
അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന പോലെ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പനിനീർ പുഷ്പം ശാരോലീലവൻ താമരയുമേ താഴ്വരയിൽ വിശുദ്ധലീലാദി വിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്ന തൈലം പോൽ നിന്നാമം പാറിൽ സൗരഭ്യം വീശുന്നതാ പാടി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശാഗരത്തിൽ മുങ്ങുമ്പോ തിരുത്തരം നീട്ടിയെടുത്തണച്ച് ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകല്ല ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ തിരുഹിതമീകെ തികച്ചിടുവാ ഗീത ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ േനയെ തികച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാ എന്റെ പ്രേനയെ തികച്ചും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ നിന്നിടുവാ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ.
തിരുവചന ധ്യാനത്തിനായി ഒന്ന് വി ജെ ജോസഫ് അംഗളിനെ വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു രാജേഷ്.
ഓക്കെ, പറഞ്ഞോളൂ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛന്മാര്, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, എനിക്കിങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ സംസാരിക്കണമെന്നും നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന അതിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിയുവാൻ തക്കോണം നിങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്ന ഘട്ടം അടുത്തു വന്നിരിക്കുന്നു. വിശുദ്ധ നോമ്പ് പലരും പല വിധത്തിൽ ആചരിക്കുന്നുണ്ട്. ആദിമ കാലങ്ങളിൽ ഞങ്ങൾ നോക്കിയിരുന്ന നോമ്പ്, ഞങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ പ്രായമായവരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, നോക്കിയിരുന്ന നോമ്പ് നമസ്കാരങ്ങൾ മൂന്ന് നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമസ്കരിക്കുക, അതിൽ കുമ്പിടേണ്ട സമയങ്ങളിൽ കുമ്പിടുക, ഉച്ചയ്ക്ക് 40 കുമ്പിട്ട് നമസ്കാരം പൂർത്തീകരിക്കുക. അപ്പോൾ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കപ്പെടേണ്ടുന്ന ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടാണ് രാവിലെ ഫാസ്റ്റിംഗ് ആണ്. ഇറച്ചി, മീൻ, മുട്ട, പാൽ ഇവ കൊണ്ട് ഉള്ള വിഭവങ്ങൾ യാതൊന്നും കഴിക്കാതെ പൂർണ്ണമായി പച്ചക്കറികൾ മാത്രം കഴിക്കുന്ന ഒരു കാലം. ഇന്ന് 1960 കാലഘട്ടത്തിൽ പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാബ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, മീൻ നോമ്പിൽ ഭക്ഷിക്കാമെന്ന്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിൽ ക്ഷാമമുണ്ടായി, അരി കിട്ടാനില്ല, കപ്പയല്ലാതെ വേറൊന്നും കഴിക്കാനില്ല. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അല്പം മീൻ കൂടി ഉപയോഗിക്കാൻ അന്ന് ബാബ കൽപ്പന ഇറക്കി. എല്ലാ ക്ഷാമമെല്ലാം മാറി സമൃദ്ധിയായി, എന്നിട്ടും ആ കൽപ്പനയൊന്ന് മാറ്റാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും പഴയത്തിലേക്ക് പോയി യഥാർത്ഥമായ ഉപവാസം എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇപ്പോൾ മടിയാണ്. എങ്കിലും അന്നത്തെ പാരമ്പര്യം പിന്തുടരുന്ന ഒരു സമൂഹം അന്നുണ്ടായിരുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നാം നോമ്പിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥന
ഹലോ 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 വിജയ ജോസ് അങ്കിൾ, ഹലോ ഹലോ ർക്കത് കേൾക്കുന്നുണ്ടോ എന്നെ? വർഗീസ് അച്ഛൻ, ഹലോ.
ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട്
പറഞ്ഞോളൂ. ഇടയ്ക്ക് ഡിസ്കണക്ട് ആയിരുന്നു, പറഞ്ഞോളൂ. ഇപ്പൊ കേട്ടോ. ഹലോ വിജയ് ജോസഫ് മക്കളെ, ഹലോ. ഹലോ ഹലോ
രാജേഷ് അച്ഛന് കേക്കാവോ ഞങ്ങൾ പറയുന്നേ?
ഹലോ,
മിസ്റ്റർ ജോസഫിന്റെ ലൈൻ ഡിസ്കണക്ട് ആയി പോയച്ചാ.
ഞാൻ ഹലോ ഹലോ ജോസഫ്, ഞാൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് ഇടയ്ക്ക് കട്ടായി പോയതാണ്. അദ്ദേഹം ഇപ്പോൾ അത് എന്റെ അകത്ത് ജോയിൻ ചെയ്തോളും കേട്ടോ. ഓക്കെ ഓക്കെ. ബിജു ജോസഫ് മക്കൾ കയറുമ്പം ഒന്ന് ഹായ് പറഞ്ഞേക്കണേ. വിജയ ജോസഫ് മക്കൾ കയറിയോ? ഹലോ
ഹലോ
വിജയ ജോസഫ് മക്കളാണോ?
വിജയ
ജോസഫ് തുടങ്ങി കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ
ഓക്കെ. ഓൾറൈറ്റ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇടയ്ക്ക് വെച്ച് മെസ്സേജ് കട്ടായി എന്ന് കേട്ടു, എവിടുന്നാന്ന് അറിയില്ല. ഏതായാലും ആദ്യം മുതൽ ഒന്നുകൂടെ തുടങ്ങാം. നമ്മുടെ പരിശുദ്ധ നോമ്പിന്റെ ആചരണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പഴയ രീതിയിലുള്ള നോമ്പ്, അത് മൂന്ന് നേരത്തെ നമസ്കാരം, അതിനോടൊപ്പം നമ്മളൊരു ധ്യാന രീതിയിലാണ് നോമ്പിലേക്ക് നോമ്പിലൂടി സഞ്ചരിച്ചിരുന്നത്. ആ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നോമ്പിൻ്റെ അനുഭവത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെന്നൈ അന്ന് മദ്രാസാണ്. 1973 ഞാൻ ചെന്നൈയിൽ ചെല്ലുന്നത്. അന്ന് അവിടെ സെന്റ് തോമസ് മൗണ്ടിലുള്ള തോമാസ്ലിഹ കുത്തുകൊണ്ട ആ സ്ഥലത്തെ ദേവാലയത്തിന്റെ അടിവാരത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പോ ദിവസവും വൈകിട്ട് ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനും എനിക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പഠനകാലം മുഴുവനും അങ്ങനെ ചെയ്തിരുന്നു. അന്ന് ബ്രോഡ്വേ ചർച്ചിലാണ്, ബ്രോഡ്വേയിലും ആദ്യകാലങ്ങളിൽ ബ്രോഡ്വേ ചർച്ചിലും പിന്നെ ഞാൻ ആയിരുന്നത് താമ്പ്രം ചർച്ചിലുമാണ്. ഞാൻ പറയാൻ കാരണം, നോമ്പിലും നമസ്കാരത്തിലും നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് വന്ന അവസാനം ഒരു 1980 കാലയളവായപ്പോൾ ഞാൻ ഗൾഫിൽ ജോലി അന്വേഷിച്ച് പോയ സമയം എനിക്ക് ജോലി കിട്ടാതെ 1-2 വർഷം വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നോമ്പും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരുന്ന എനിക്ക് അച്ഛാ കേൾക്കാമോ? നോമ്പും നമസ്കാരവും നടത്തി ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന എനിക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോഴേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ജോലി കിട്ടി എന്ന് വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ടെസ്റ്റ് എഴുതി എയർഫോഴ്സില് കിട്ടി എന്ന് വിശ്വസിക്കത്തക്ക രീതിയിലായ സമയം അതെനിക്ക് നഷ്ടപ്പെട്ടു. ഞാനൊരു നിരാശനായി എൻ്റെ മുറിയിൽ വന്നു. മുറിയിൽ വന്ന് വിശുദ്ധ വേദപുസ്തകം തുറന്നു. ഞാൻ റോമാലേഖനം ആണ് എനിക്ക് കിട്ടിയത്. അതിലെ ഒരു വാക്യം ഞാൻ വായിച്ചു. ഒരു കുശവന് ഒരു കുടം, ഒന്ന് തൻ്റെ മാനത്തിനും ഒന്ന് അല്ലാതെ ഉണ്ടാക്കുവാൻ അവകാശമുണ്ട്. മെനഞ്ഞതിന് മെനഞ്ഞവനോട് എന്നെ ഇങ്ങനെ മെനഞ്ഞുവെന്ന് ചോദിക്കുവാൻ എന്തവകാശം? ഇതിൻ്റെ മുകളിലും താഴെയുള്ള ഭാഗമൊന്നും ഞാൻ വായിച്ചില്ല. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഞാൻ അപ്സെറ്റായി. കാരണം ഞാൻ വെറുമൊരു മെനയപ്പെട്ട വസ്തു, മെനഞ്ഞവനോട് ചോദിപ്പാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം? ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അങ്ങനെ ചെറുപ്പം മുതൽ, അതായത് 10-ാമത്തെ വയസ്സ് മുതൽ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്ന ഞാൻ എന്ത് യാചിച്ചാലും തരികയും എന്ത് ചോദിച്ചാലും കിട്ടുകയും ചെയ്ത് സുഖലോലുപനായി ജീവിച്ച ഞാൻ, എൻ്റെ ജീവിതത്തിൽ ഒരല്പം പ്രശ്നം വന്ന സമയത്ത് ഈ കിട്ടുന്ന വാചകം എന്നെ നിരാശപ്പെടുത്തുകയും ഞാൻ ഇനിയും പ്രാർത്ഥിക്കുകയില്ല എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്നും വേദപുസ്തക വായനയിൽ നിന്നും പള്ളി പോക്കിൽ നിന്നും എല്ലാം പിന്തിരിഞ്ഞു അന്ന് യുക്തിവാദത്തിലേക്ക് തിരിഞ്ഞു. അവസാനം നിരീശ്വരവാദത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ എൻ്റെ ജീവിതം വർഷങ്ങളോളം കടന്നുപോയി. അതിനുള്ളിൽ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റിലായി. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മാത്രം ഞാൻ പിന്നിന്നു. അങ്ങനെ ഇരുന്ന എന്നിൽ ഞാൻ അബുദാബി സ്ട്രീറ്റിലൂടെ ഒരു ദിവസം നടക്കാനിറങ്ങിയ സമയത്ത് എൻ്റെ ചിന്തയിൽ ഒരു ചോദ്യം വന്നു, എനിക്ക് എന്ത് തെറ്റി? ഞാൻ എൻ്റെ കുഞ്ഞാലയ കാലം മുതൽ പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു വ്യക്തിയായിട്ട് വളർന്നതുകൊണ്ട്, ജീവിച്ചു വളർന്നതുകൊണ്ട് വളരെയധികം സ്നേഹവും സന്തോഷവും ജനങ്ങളിൽ നിന്ന് ലഭിപ്പാൻ, എൻ്റെ പിതാക്കന്മാർക്ക് ലഭിച്ചിരുന്നതിൻ്റെ ഭാഗം ലഭിപ്പാനും അങ്ങനെ ജീവിപ്പാനും കഴിഞ്ഞ എനിക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളുടെ എല്ലാം കാതലായ കാരണം എൻ്റെ ഇഗ്നോറൻസ് ആയിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എങ്കിലും തിരിച്ച് പഴയ ലെവലിലേക്ക് മാറുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഒരു കാര്യം നടന്നു. എല്ലാം വായിക്കുവാനും എല്ലാം പഠിക്കുവാനും മതേതരത്വത്തോട് തന്നെ എല്ലാ വിഷയങ്ങളും പഠിപ്പാൻ, എല്ലാ ജാതി മതസ്ഥരുടെയും പുസ്തകങ്ങൾ വായിപ്പാനും ശാസ്ത്രീയമായിട്ടുള്ളതായാലും എന്തും പഠിപ്പാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടാകി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് വന്നു. അങ്ങനെ നിരീശ്വരവാദത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചിന്തിച്ചു. പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ഒരു അന്ന് എൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ള ചിന്തകളാണെന്ന് ഓർക്കണം. ഞാൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഒരു പുരോഹിതൻ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് കയറി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭക്തി കാരണം ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. കൈമുകളിലോട്ടിരിക്കുകയാണ്. വൈകിട്ട് 6 മണിയായി, പ്രാർത്ഥന തീരുന്നില്ല, പക്ഷെ കൈ ആ പൊസിഷനിൽ തന്നെ ഇരിക്കുക. അന്നേരം എൻ്റെ ചിന്തയിൽ വന്ന ഒരു ചോദ്യം ഇതാണ്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക, അതിൻ്റെ മേളിൽ നിന്ന് മേളിലോട്ട് കൈ ഉയർത്തി നിന്നിരുന്ന ആള് 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഭൂമിയുടെ പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി, ഇവിടെ സ്വർഗം. ഇങ്ങനെയുള്ള മണ്ടൻ ചിന്താഗതികളും ചോദ്യങ്ങളും അതിന് മറുപടി പറയുവാൻ ആർക്കും കഴിയാതെ ഇരുന്നതിനാൽ ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ ഇതെല്ലാം മണ്ടത്തരമാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവായിരുന്നു. അതിനുശേഷം കാലങ്ങൾ കടന്നുപോയി. പിന്നെ എനിക്ക് എൻ്റെ ചിന്തയിൽ വന്ന ഒരു വിഷയം, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു മനുഷ്യന് മധ്യപ്രായത്തിൽ ഒരു വിവേകം വന്നു, തിരിച്ചറിവുണ്ടായി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് അതുപോലുള്ള ഒരു നല്ല തിരിച്ചറിവുള്ള ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്നിൽ നിന്ന് ഈ തെറ്റുകളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു നിരാശയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി, ഇല്ല, ജീവിതം ഇവിടെ തീരുന്നില്ല, ദേർ ഈസ് എ കണ്ടിന്യൂവേഷൻ. ആ കണ്ടിന്യൂവേഷനിലൂടെയുള്ള അന്വേഷണത്തിൽ കൂടി വീണ്ടും തിരിച്ച് പ്രാർത്ഥനയിലേക്കും നമസ്കാരത്തിലേക്കും ദേവാലയത്തിൽ പോകുവാനും ആരാധിക്കുവാനും തുടങ്ങി. അങ്ങനെ ഞാൻ അബുദാബിയിൽ നിന്ന് എൻ്റെ കുടുംബം നാട്ടിലേക്ക് പോയ ശേഷം അവരെ പിള്ളേരെ സ്കൂളിൽ ചേർക്കുവാനായിട്ട് തിരുവനന്തപുരത്താക്കി. ഞാൻ അബുദാബിയിൽ താമസിച്ചു. ഏകനായി ഒരു മുറിയിലാണ് താമസിക്കുക. എൻ്റെ സമയം പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും ഒക്കെ ആയിട്ട് ചിലവഴിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ നോമ്പ് എത്തി. വലിയ നോമ്പിൽ ഞാൻ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീട് മാറണമായിരുന്നു. അങ്ങനെ ഒരു ഭവനത്തിൽ എനിക്കൊരു മുറി ലഭിച്ചു. ഞാൻ ആ മുറിയിൽ താമസമാക്കി. നോമ്പിൻ്റെ രണ്ടാം ദിവസം മുതൽ ശരിയായ രീതിയിലുള്ള നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമസ്കാരം, ഉച്ചയ്ക്ക് 40 കുമ്പിടും. അങ്ങനെ നിലത്ത് കാർപ്പറ്റിൽ ഇരിക്കും, കുറേ സമയം ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു പ്രഷർ വരികയാണ്. എന്തൊക്കെയൊരു പ്രയാസം. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്. സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ് എന്നുള്ള ആ വാക്ക് അല്ലെങ്കിൽ ആ വാചകം എന്താണ്, അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് നിരന്തരം എന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ഉച്ചയ്ക്ക് നമസ്കാരം കഴിഞ്ഞ് ഞാൻ കാർപ്പറ്റിൽ അവിടെ ഇരിക്കുമ്പോൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ് എന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പതിയെ വിചാരിച്ചു, ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒന്നിരുന്ന് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം വീണ്ടും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വരികയാണ്, നിനക്ക് എന്താണ് പ്രശ്നങ്ങൾ? അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ചിന്തിക്കുവാനായിട്ട് നോക്കി. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം തീർന്ന ഘട്ടമാണ്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അടുത്ത ചോദ്യം എന്നോട് വരികയാണ്, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്, നിനക്ക് മാത്രം എന്തുകൊണ്ടില്ല? ആ ചോദ്യം വന്നപ്പോൾ ഞാൻ ഒന്ന് പഠിച്ചു. എന്നിട്ട് ഞാൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ ജീവിതവിശുദ്ധി കൊണ്ട് ഞാൻ നേടിയിട്ടുള്ളതാണോ? ഞാൻ എൻ്റെ ജീവിതവിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാനായി തുടങ്ങി. ഞാൻ എൻ്റെ നന്മകളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി, ഞാൻ ജീവിതത്തിൽ ഒരു നന്മയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല. അടുത്ത ഘട്ടം ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു, എൻ്റെ ജീവിതവിശുദ്ധി കൊണ്ടല്ലെങ്കിൽ എൻ്റെ ശരീര ശക്തി കൊണ്ട് ഞാൻ നേടിയിട്ടുള്ളതാണോ? ഞാൻ വലിയൊരു ശരീരശക്തിയുള്ള മനുഷ്യനല്ല, ഒന്ന്. രണ്ടാമത്, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച മനുഷ്യനായതുകൊണ്ട് വീട്ടിൽ ആവശ്യത്തിന് ജോലിക്കാരുണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് യാതൊന്നും സ്വന്തമായി ചെയ്യേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബി എയർപോർട്ടിലാണ്. അവിടെയും എനിക്ക് അധ്വാനിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോ എൻ്റെ ശരീരശക്തി കൊണ്ടല്ല എന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത ചോദ്യമാണ്, നിന്റെ ജീവിതവിശുദ്ധി കൊണ്ടല്ല, നിന്റെ ശരീരശക്തി കൊണ്ടല്ല എങ്കിൽ നിന്റെ ശരീര സൗന്ദര്യം കൊണ്ട് നീ നേടിയെടുത്തതാണ്. അന്നത്തെ കാലത്ത് സിനിമാ നടന്മാരൊക്കെ നല്ല സൗന്ദര്യമുള്ളവരായിരുന്നു. അവരൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 5'3" നീളമുള്ള ഞാൻ ഇതാവട്ടെ ഒരു മോഹവും. എന്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ ഒരു വട്ടം വരച്ച് 3 കൊച്ചുവട്ടം വരച്ചാൽ ജോസഫ് ആകുമെന്ന് പറയാറ്. അങ്ങനെയുള്ള എന്നെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നതുകൊണ്ടും എൻ്റെ സൗന്ദര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നുകൊണ്ടും ഇതല്ല എന്ന് അതുകൊണ്ടല്ല എന്ന് ഞാൻ സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ശരീരശക്തി കൊണ്ടല്ല, ജീവിതവിശുദ്ധി കൊണ്ടല്ല, എൻ്റെ ശരീര സൗന്ദര്യം കൊണ്ടല്ല. അടുത്ത ചോദ്യമാണ്, എങ്കിൽ നിന്റെ നാവിൻ്റെ നന്മ കൊണ്ടാണോ നിനക്ക് ഒന്നിനും പ്രശ്നങ്ങളില്ലാത്തത്? വിനയപൂർവ്വം സംസാരിക്കാനോ ഒരാളോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുവാനോ ഒന്നാമത് അഹങ്കാരം കൊണ്ട് അഭിമാനബോധം കാരണം അതിന് കഴിവില്ല. പിന്നെ വാചാലമായി സംസാരിക്കാൻ തക്ക യാതൊരു കഴിവും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോ എൻ്റെ നാവിൻ്റെ നന്മ കൊണ്ടല്ല. അപ്പോൾ അടുത്ത ചോദ്യമാണ്, നിന്റെ ബുദ്ധിശക്തി കൊണ്ട് നീ നേടിയതെടുത്തതാണോ? ഞാൻ എൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് ചിന്തിച്ചു. എൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവറേജിൽ താഴെ മാത്രം ഐക്യുള്ള ഒരു സാധാരണ മനുഷ്യനാണ് ഞാനെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ ഒന്നും നേടിയിട്ടില്ല. അങ്ങനെ ശരീരശക്തി കൊണ്ടല്ല, ബുദ്ധിശക്തി കൊണ്ടല്ല, നാവിൻ്റെ നന്മ കൊണ്ട് അല്ല, ജീവിത വിശുദ്ധി കൊണ്ടല്ല, യാതൊരു ശരീര സൗന്ദര്യം കൊണ്ടല്ല, ഇങ്ങനെ ഞാൻ ഒന്നുമല്ലാത്തവനായിട്ട് നിൽക്കുക. അപ്പോ ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരശക്തി കൊണ്ടല്ല, ബുദ്ധിശക്തി കൊണ്ടല്ല, നാവിൻ്റെ നന്മ കൊണ്ടല്ല, ജീവിത വിശുദ്ധി കൊണ്ടല്ല, എൻ്റെ യാതൊരുവിധ കഴിവുകളും കൊണ്ട് അല്ല എന്ന് ഞാൻ ആ സന്ദർഭത്തിൽ സ്വയം സമ്മതിച്ചു. അടുത്ത ചോദ്യം എൻ്റെ അടുത്ത് വരികയാണ്, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞാൻ തിരിച്ച് വീണ്ടും ചിന്തിക്കുകയാണ്. ശരീരശക്തിയില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ, എഴുന്നേൽപ്പാൻ കഴിവില്ലാത്തവൻ, അതിൻ്റെ കൂടി നാവിൻ്റെ നന്മയില്ല. കാരണം നാവ് കൊണ്ട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങുവാൻ കഴിവുള്ളവനല്ല ഞാൻ. ശരീരശക്തിയില്ലാത്തവൻ, നാവിൻ്റെ കഴിവില്ലാത്തവൻ, അതിൻ്റെ കൂടി ബുദ്ധിശക്തിയുമില്ല. ശരീരശക്തിയും നാവിൻ്റെ കഴിവും ബുദ്ധിശക്തിയും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ സ്വയമായി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കാര്യം സ്വയം ഒന്ന് കഴുകാൻ പോലും കഴിവില്ലാത്ത ആ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ശരീര സൗന്ദര്യം ഉണ്ടാകുമോ? പരാലിസിസായി കിടക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കുക, മൂത്രത്തിലും മലത്തിലും കിടക്കുകയല്ലാതെ എന്തെങ്കിലും ഒന്ന് ഒരു ഭക്ഷണം പോലും എടുത്തു കഴിക്കുവാനോ അല്ലെങ്കിൽ കിട്ടിയാൽ കഴിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തി, ഇൻകപ്പാസിറ്റേറ്റഡ് എന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ എന്നോടുള്ള ചോദ്യം ഇതാണ്, ഹു ആർ യു, നീ ആരാണ്? ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, എനിക്ക് ഒന്നിനും കുറവില്ല, ഒന്നിനും കുറവില്ല. ഇതാണ് എൻ്റെ കണ്ടീഷൻ എങ്കിലും എനിക്ക് ഒന്നിനും കുറവില്ല. ഐ ആം ആൻ ഇൻഫന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ കരങ്ങളിലെ ഒരു ശിശുവാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര, എന്താണ് അതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു ശിശു, ദൈവത്തിന്റെ കരങ്ങളിലെ ശിശു. അവൻ എന്നെ കഴുകി വെടിപ്പാക്കി, അവനെ എന്നെ കുളിപ്പിച്ച്, നല്ല വസ്ത്രം ധരിപ്പിച്ച്, നല്ല ആഹാരം തന്ന്, അവൻ്റെ മാറിലെ ചൂട് തന്ന് സംരക്ഷിക്കുന്നു. ഒരമ്മയെ പോലെ തൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ സംരക്ഷിക്കുന്ന പോലെ എന്നെ സംരക്ഷിക്കുന്നു. ഒന്നുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത എന്നെ. ഐ ആം ആൻ ഇൻഫന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഗോഡ്. 40-ാമത്തെ ദിവസമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ നോമ്പിലൂടെ ഞാൻ, എനിക്ക് ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു അനുഭവം. അതിലപ്പുറമായി ഞാൻ കാണുന്നത്, എന്നോട് സംസാരിച്ച നാൽപ്പത് ആര് നാൽപ്പത് ദിവസത്തെ നോമ്പിൽ ദൈവത്തോടുകൂടി ജീവിക്കുവാൻ കഴിഞ്ഞ എനിക്ക് അവൻ എന്നെ പുതിയൊരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുകയും എന്നെ അവൻ്റെ സ്നേഹം തിരിച്ചറിയിക്കുകയും ഒന്നുമല്ലാത്ത എന്നെ അവൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത ആ വലിയ നിമിഷം. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പഠിക്കുമ്പോൾ ഇതേപോലെ ഒരു അനുഭവമുള്ളതെന്ന് പറയുന്ന യോബിനാണ്. യോബ് പരിശുദ്ധനായിരുന്നു, ഞാൻ പാപിയാണ്. പക്ഷെങ്കിൽ യോബിനെ അദ്ദേഹത്തിന് മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെയും അവൻ്റെ കഴിവുകൾ ശരീരശക്തിയെക്കുറിച്ചും ബുദ്ധിശക്തിയെക്കുറിച്ചും അതിൻ്റെ എത്രമാത്രം ഉണ്ടെന്ന് തിരിച്ചറിയിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് യോബിനോട് ചോദിച്ചത്. ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യോബും ഇല്ല ഇല്ല എന്ന് മറുപടി പറയുകയായിരുന്നു. അപ്പോ അവസാനമാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. അവൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, അയ്യോ എനിക്കൊന്നും അറിയില്ല, അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ, ഞാൻ ചോദിക്കും എന്നെ അറിയിക്കണമേ. ആ വിനയപ്പെടൽ ഈ നോമ്പിലൂടെ നമുക്കും സാധ്യമാക്കണം. ആ ഒരു കഴിവിലേക്ക് വരാനായിട്ടാണ് നമ്മെ നാം നോമ്പിലേക്ക് കടക്കേണ്ടത്. നോമ്പിൽ ശരിയായ രീതിയിൽ നോമ്പ് നോക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് നാം കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ആയതിന് ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുവാനിടയാകട്ടെ. ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ ശ്രമിച്ചതും ഞാൻ തൊട്ടറിഞ്ഞതുമായ ഈ ദൈവത്തെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഹലോ അച്ഛാ.
ഹലോ. കർത്താവിൻ്റെ അനുഗ്രഹിതരായ വിശ്വാസ സമൂഹമേ, നോമ്പുകാലത്തിൻ്റെ പ്രഥമ സമയത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യതിയാനങ്ങളിൽ നിന്ന് ഒരു നോമ്പുകാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എത്രമാത്രം ഒരു മനുഷ്യ ജീവിതത്തെ സ്വാധീനിച്ചു എന്നുള്ള ഒരു വിവരണമാണ് നമുക്ക് പൂർണ്ണമായി ലഭിക്കപ്പെട്ടത്. സാധാരണ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തെയോ ഒരു സംഭവത്തെയോ ആസ്പദമാക്കി ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളും കേൾക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടെങ്കിലും ഇന്ന് ഒരു മോട്ടിവേഷൻ, അതായത് നോമ്പിലേക്ക് പ്രവേശിപ്പാൻ മടി കാണിക്കുന്ന ഏറെ പേർ നമ്മുടെ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിലുള്ളപ്പോൾ നോമ്പുകാലത്തിന്റെ പ്രസക്തി എന്തെന്നും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ നോമ്പുകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ വരച്ചു കാട്ടുവാൻ, വൈദിക കുടുംബത്തിൽ പിറന്ന് വൈദിക പാരമ്പര്യത്തിൽ ജനിച്ചു എങ്കിലും ലോകത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ വൈദിക പാരമ്പര്യവും വേദപുസ്തക പരിജ്ഞാനവും പശ്ചാത്തലവും ഒന്നും സ്വന്തം ജീവിതത്തെ പ്രഥമ കാലഘട്ടങ്ങളിൽ സ്വാധീനിച്ചില്ല എങ്കിലും ആഴത്തിൽ ചില സംഭവങ്ങളുടെ വെളിച്ചത്തിലൂടെ അടിസ്ഥാനത്തിലൂടെ ഈ വിഷയങ്ങൾ ദൈവസാന്നിധ്യ ബോധത്തിലൂടെ തിരികെ വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ ഒരു വ്യക്തിത്വം അത് ഭംഗിയായി ഒരു അനുഭവ കഥ പോലെ ഒരു അനുഭവം പോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലും ഇതുപോലെയുള്ള ഏറെ സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് കാലഘട്ടങ്ങളിലൂടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും ഈ നോമ്പുകാലത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് കടന്നു വന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുവാൻ, ഈ നോമ്പുകാലത്തെ തിരിച്ചറിയുവാൻ അവസരം ലഭിക്കുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ തന്നെയാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പല സഭാവിഭാഗങ്ങൾ കാലഘട്ടത്തിലൂടെ പല താല്പര്യങ്ങൾ മുഖാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പുരാതനമായ സഭ അനുഷ്ഠിച്ചിരുന്ന പാരമ്പര്യവും വിശ്വാസവും അടിസ്ഥാനപ്പെടുത്തിയ ഈ നോമ്പുകാലത്തെ അതിൽ ചെറിയ വേദപുസ്തകത്തിലെ വാക്യങ്ങളെയോ വാക്കുകളെയോ അടർത്തിയെടുത്ത് ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സമൂഹങ്ങളും ക്രൈസ്തവ ലോകത്തുള്ളപ്പോൾ സ്വന്തം അനുഭവത്തിലൂടെ നോമ്പിന്റെ പശ്ചാത്തലത്തെ പരിചയപ്പെടുത്തുവാൻ ഇടയായതിൽ നമുക്ക് സന്തോഷിക്കാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വി ജെ ജോസഫ് അങ്കിളിനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ഞായറാഴ്ച സന്ധ്യ മുതൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പലരെയും അവർ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണോ എന്ന് പരിശോധിക്കാറുണ്ട്. പലപ്പോഴും സ്വയം ഞാനൊരു നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്നവനാണോ എന്ന് പരിശോധിക്കാറില്ല. വൈദികർ നോമ്പ് നോക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുവാൻ വിശ്വാസികൾക്ക് ഇഷ്ടമാണ്. വൈദികർ അവരുടെ ഉപദേശങ്ങളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ പലപ്പോഴും വിശ്വാസിയോട് ആവശ്യപ്പെടും, നിങ്ങളെല്ലാം നോമ്പ് അനുഷ്ഠിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി എല്ലാ വർഷവും നടക്കാറുണ്ട്. പക്ഷേ നേരത്തെ പ്രസംഗം നടത്തിയ വിജയ ജോസഫ് അങ്കിൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൽപ്പനയുടെ പിൻബലത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. മത്സ്യം കഴിച്ചാലും കുഴപ്പമില്ല. ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രവണത കൂടി ഞാൻ ചുരുക്കമായി പറഞ്ഞ് ഞാൻ ഈ ഇത് അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറച്ചി, മീന്, മുട്ട, പാല് ഇങ്ങനെ പണ്ട് മുതലേ നമ്മൾ ശീലിച്ചു വന്നിരിക്കുന്നു. അത് തരാതിരിക്കുന്ന കാലഘട്ടത്തെ നോമ്പെന്നും വിളിക്കുന്നു. ഇന്ന് അതിന് ഉപരിയായി നമ്മൾ ഇറച്ചിയോ മീനോ കൂട്ടുന്നില്ല എങ്കിൽ അതേ രുചിയിലുള്ള, അതിന് തുല്യമായ രുചിയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ രുചിയുള്ള വിഭവങ്ങൾ, ഉദാഹരണം ബീഫ് ഫ്രൈ കഴിക്കുന്നതിന് പകരം സോയാബീൻ്റെ അതിൻ്റെ എണ്ണയും അതിൻ്റെ എല്ലാ സത്തും എടുത്തതിൻ്റെ ചണ്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി അത് വൈദികർക്കും ലഭിക്കും, തിരുമേനിമാർക്കും കിട്ടും, അയലർക്കും കൊടുത്തിട്ട് പറയും ഇത് ബീഫല്ല, നമ്മൾ അതിന് പകരം കഴിക്കുക. അപ്പൊ എന്റെ ഒരു ബലഹീനമായ ചോദ്യം, യഥാർത്ഥത്തിൽ ഇറച്ചിയാണോ നോമ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തേണ്ടുന്നത്, അതോ ആഹാരത്തോടുള്ള ആസക്തിയാണോ? ഏത് പുസ്തകം പരിശോധിച്ചാൽ, പിതാക്കന്മാരുടെ രചനകൾ പരിശോധിച്ചാൽ, ഈ ഇറച്ചി, മീൻ, മുട്ട, അത് നമുക്ക് മനുഷ്യന്റെ പ്രത്യേകിച്ച് എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ശരീരത്തെ എപ്പോഴും ശരീരത്തിന് ചില ചോദനകളുണ്ട്. ആ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ചില ആഹാര സാധനങ്ങളിൽ പെടുന്നവയായതുകൊണ്ടാണ് ഇറച്ചി, മീൻ, മുട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നത്. അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ മുട്ട ഒരു വെജിറ്റേറിയൻ ഭക്ഷണമാണ്. അപ്പൊ വീണ്ടും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, വെച്ചാൽ മുട്ട അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാൾക്ക് മുട്ട കഴിച്ചൂടെ? അപ്പൊ ചിലപ്പോഴൊക്കെ ആശയക്കുഴപ്പത്തിലാകും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ തെറ്റോ ശരിയോ എന്ന് എനിക്ക് കൃത്യമായിട്ട് വിവേചിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ചിന്തയിൽ ഇറച്ചി, മീൻ, മുട്ട, പാല് അതിനേക്കാൾ ഉപരി ആ ആഹാരങ്ങളോടുള്ള നമ്മുടെ ആസക്തിയാണ് യഥാർത്ഥത്തിൽ കുറയ്ക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി ചേർത്ത് ഞാൻ ഈ ഉപസംഹാരം അവസാനിപ്പിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് നമുക്കൊരു സന്ദേശം നൽകിയ പ്രിയപ്പെട്ട വി ജെ ജോസഫ് അച്ഛനു അച്ഛനായ കാര്യം വരുന്നത്. അച്ഛനെ എനിക്കും പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മകനായ വി ജെ ജോസഫ് അങ്കിളിനോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത നേതൃത്വം നൽകിയ എല്ലാ വൈദികരെയും വിശ്വാസികളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും ഒരു നല്ല നോമ്പുകാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേര് ഈ സമയത്ത് വായിക്കുന്നു. അതിനുശേഷം വന്നി ബിജോയി മധ്യസ്ഥ പ്രാർത്ഥന നൽകുന്നതാണ്. പ്രത്യേകമായിട്ട് ഒരു ജോളിയെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ സർജറി കഴിഞ്ഞ് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ ദൈവമുമ്പാകെ ഓർക്കാം. ശ്രീരാമ തോമസ്, ആനി ജോയ്, റേച്ചൽ സ്കറിയ, പി ജോർജ് സ്കറിയ, അതുപോലെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 8 വയസ്സുള്ള മകനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതിന്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ ജസ്റ്റിൻ, ആലിസ് ജോസഫ്, ഓമന ചാണ്ടി, എൻ ജി എബ്രഹാം, റേച്ചൽ, ഫാദർ തോമസ് ഉമ്മൻ, അതുപോലെ ലില്ലിക്കുട്ടി ജോൺ, അതുപോലെ തന്നെ ജിബോയ് ആൻഡ് ഷൈൻ, സോജൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർക്കുകയും ഓർമ്മിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പേര് പറയാനുണ്ടോ വർഗീസ് അച്ഛൻ?
തോമസ് താമരവേലിൽ.
നമ്മുടെ തോമസ് താമരവേലിൽ അദ്ദേഹം ചെറിയൊരു കാർട്ടിന് ചെറിയ പ്രയാസമായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ചു വരുന്നു.
റെനി ഫിലിപ്പ്,
റെനി ഫിലിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. റെനി ഫിലിപ്പ് തരലുണ്ട് അച്ഛാ. ഓക്കെ, ഒരു അനുതാപ ഗീതത്തിന്റെ 2 ലൈൻ പാടി ബഹുമാനപ്പെട്ട ബിജോയേശൻ പ്രാർത്ഥനയ്ക്ക് നിർത്തൽകുന്നതായിരിക്കും.
കൺമണി പോൽ കാത്തിടണമേ മറച്ചു പരി നിന്നെ കാക്കണമേ ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ.
ബാറക്കുമോർ, ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പുതിയ പ്രകാശവും പുതിയ ദിവസത്തിനായി ഞങ്ങൾ നിന്ന് സ്തുതിക്കുന്നു. അനേകർ ഈ പ്രഭാതം കാണാണ്ട് ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ഈ സമയത്ത് ഒരിക്കൽ കൂടി അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും അവിടുത്തെ സന്നിധിയിൽ പല സ്ഥലങ്ങളായിരുന്നാലും ഒരുമിച്ച് ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ അല്പസമയം ധ്യാനിക്കുവാനും ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും അത് നിറവേറുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓരോ ദിവസവും ഞങ്ങൾ പുതിയ സൃഷ്ടികളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ തെറ്റുകളെല്ലാം പലപ്പോഴും ഞങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളിൽ നിന്നൊക്കെ ഞങ്ങളെ വിമുക്തരാക്കണമേ. ദൈവമേ, ഓരോ ദിവസവും അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, പ്രത്യേകമായിട്ട് നോമ്പിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ പാപം കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, അശുദ്ധമായ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ചെയ്തുപോയ സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, പേരുകൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും നീ സന്ദർശിക്കണമേ. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലും വിഷമിക്കുന്നവരെല്ലാവരെയും അവിടെ നീ സന്ദർശിക്കണമേ. ദൈവമായ കർത്താവെ, പല വിധങ്ങളിൽ ഞങ്ങൾ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെയും നീ സന്ദർശിക്കണമേ. ജോലിയില്ലാണ്ട് വിഷമിക്കുന്നവരെയും കുഞ്ഞുങ്ങളില്ലാണ്ട് വിഷമിക്കുന്നവരെയും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ലാതെ കുടുംബങ്ങളെയും ദൈവമായ കർത്താവെ അവിടെ നീ സന്ദർശിക്കണമേ. ദൈവമേ, നിന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ സഹായിക്കണമേ. ദാമ്പത്യ ജീവിതത്തിലൊക്കെ സമാധാനവും ശാന്തിയും സ്നേഹവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. പരസ്പരം കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരെല്ലാവരെയും, പ്രത്യേകമായിട്ട് പരിശുദ്ധ കാതോലിക ബാവ തിരുമേനിയെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും അതിനെ നയിക്കുന്ന എല്ലാ പുരോഹിതന്മാരെയും കുടുംബത്തെയും എല്ലാ ഭവനങ്ങളെയും പെഞ്ച് ഭേദങ്ങളെയും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ദൈവമായ കർത്താവ്, മഠങ്ങളെയും ആശ്രമങ്ങളെയും സെമിനാരികളെയും എല്ലാ വൈദികരെയും എല്ലാ കന്യാസ്ത്രീകളെയും സന്യാസികളെയും മിഷൻ പ്രവർത്തകരെയും ദൈവമായ കർത്താവെ, അവർക്ക് എല്ലാ ദിവസവും വേണ്ടിയ കൃപകളും കരുണയും അവിടെ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങൾ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു തുറമുഖമായി തീരണമേ. മറ്റുള്ളവർക്ക് സമാധാനവും സ്നേഹവും പകർന്നു കൊടുക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു കുടുംബമായിട്ട് തീരുവാൻ സഹായിക്കണമേ. അനേകരെ സ്നേഹിക്കുവാനും ദൈവമേ, അവിടെ നിന്ന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ദൈവമേ, ഈ അന്ധകാരമായ ഈ ലോകത്തിൽ വെളിച്ചത്തിന്റെ മക്കളായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു.
അവിടെ നീ കാത്ത് പരിപാലിക്കണമേ. ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്മുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്കൊന്നും ഏകജാതനും വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
മാതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൂടെയും പരിശുദ്ധ്രഹായുടെ സംബന്ധാവാസവും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഈ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ നിന്ന് വചനം സംസാരിച്ച ദാസനോടും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും കൂടി ഇപ്പോഴെപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ.
വന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്യ ബി ജെ ജോസഫ് അങ്കലിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ പരിശുദ്ധമായ നോമ്പിലേക്ക് ചുവട് വെക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ നോമ്പ് നോമ്പിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നോമ്പ് തൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ആ ഒരു വലിയ സംഭവത്തെ ഒരനുഭവമായി നമുക്ക് പങ്കുവെച്ചതിലുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നേതൃത്വം നൽകിയ എല്ലാ വൈദികരോടും, വന്ദ്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വന്ദ്യ ഐസക് ബി പ്രകാശ് അച്ഛൻ, അതുപോലെ തന്നെ വന്ദ്യ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ധന്യമാർന്ന ഒരു നോമ്പ് ആശംസിക്കുന്നു. നോമ്പ് ധന്യമായി തീരട്ടെ. എല്ലാവരുടെയും വ്യക്തി ജീവിതത്തെ കൂടുതൽ പരിപോഷിക്കുവാൻ ഈ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. എന്റെ അസിസ്റ്റന്റ് ചൊല്ലാൽ പറയപ്പെടുന്ന മനോജ്, ബൈബിള് വായിച്ച ജോളി ആന്റി, എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനബ്രനെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.